ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മറ്റന്നാൾ. സംസ്ഥാനത്ത് 20 കേന്ദ്രങ്ങളും വോട്ടെണ്ണലിന് സജ്ജമായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്ന അരുണാചൽ പ്രദേശിൽ ബിജെപിയും സിക്കിമിൽ സിക്കിം ക്രാന്തികാരി മോർച്ചയും അധികാരത്തിലേക്ക്. 2 മാസത്തെ വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പുതിയ അധ്യയന വർഷം മാറ്റങ്ങളുടേതാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 2020 ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ കാനഡയെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി യുഎസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും ആന്ധ്രാപ്രദേശ്, ഒഡീഷ സംസ്ഥാന നിയമസഭകളുടെയും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെയും വോട്ടെണ്ണൽ മറ്റന്നാൾ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. സംസ്ഥാനത്ത് 20 കേന്ദ്രങ്ങളും വോട്ടെണ്ണലിന് സജ്ജമായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. സുതാര്യവും സുരക്ഷിതവുമായി വോട്ടെണ്ണൽ പ്രക്രിയ പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായും വോട്ടെണ്ണൽ ദിനം ഡ്രൈ ഡേ ആയിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ കേന്ദ്രമായ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ എല്ലാ സജ്ജീകരണങ്ങളും സുരക്ഷാ സംവിധാനവും ഒരുക്കിയതായി തൃശൂർ ലോക്സഭാ മണ്ഡലം വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ അറിയിച്ചു. വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ജില്ലാ കളക്ടർ പരിശോധിച്ചു.
രാവിലെ 8 മുതലാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണിത്തുടങ്ങുക. പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നതിന് വരണാധികാരിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ 30 ടേബിളുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ കേന്ദ്രമായ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന് ജൂൺ 4 അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട 7 നിയോജക മണ്ഡലങ്ങളുടെ ഇവിഎം വിവിപാറ്റ് എണ്ണുന്നതിന് പ്രത്യേകം ഹാളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ ഹാളുകളിലും വോട്ടെണ്ണൽ പ്രക്രിയ പൂർണ്ണമായും വീഡിയോഗ്രാഫി ചെയ്യുന്നതിനുള്ള നടപടികളും പൂർത്തിയാക്കി. വോട്ടെണ്ണൽ കേന്ദ്രത്തിനുള്ള കനത്ത സുരക്ഷാ ബന്ദോബസ്ത് കേന്ദ്രസേനയുടെ നിയന്ത്രണത്തോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം 3 തട്ടുകളിലായി വിന്യസിക്കും. പുറത്തും സുരക്ഷയുമായി ബന്ധപ്പെട്ട് ക്യാമറകൾ സ്ഥാപിച്ച നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്.
ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരത പ്രതാപാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ സംസ്ഥാനത്ത് ഏകീകൃത സംവിധാനം സജ്ജമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കമ്മീഷന്റെ വെബ്സൈറ്റിലും വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പിലും results.eci.gov.in വഴിയും ഫലം ലഭ്യമാകും. ഭരണ തുടർച്ചയുടെ സൂചന നൽകി അരുണാചൽ പ്രദേശ്, സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. അരുണാചലിൽ ബിജെപി അധികാരം ഉറപ്പിച്ചു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 47 സീറ്റുകളിൽ പാർട്ടി മുന്നിലാണ്. എൻപിപി 5 സീറ്റുകളിൽ ലീഡ് നേടിയിട്ടുണ്ട്. സിക്കിമിൽ സിക്കിം ക്രാന്തികാരി മോർച്ച വൻ ഭൂരിപക്ഷത്തിലേക്ക്. ആകെയുള്ള 32 സീറ്റുകളിൽ 31ലും പാർട്ടി ജയമുറപ്പിച്ചു. സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് 1 സീറ്റിൽ ഒതുങ്ങി. ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഭരണ തുടർച്ചയെന്നും ബിജെപി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്നും പ്രവചിച്ച് വിവിധ എക്സിറ്റ് പോളുകൾ. കേരളത്തിൽ യുഡിഎഫിന് മേൽക്കൈയെന്നാണ് പുറത്തുവന്ന എക്സിറ്റ് പോളുകൾ വ്യക്തമാക്കുന്നത്. എൽഡിഎഫ് 4 മുതൽ 6 സീറ്റ് വരെയും ബിജെപി 1 മുതൽ 3 സീറ്റ് വരെയും നേടുമെന്നാണ് പ്രവചനം. എക്സിറ്റ് പോളുകൾ തള്ളി എൽഡിഎഫും യുഡിഎഫും. ശാസ്ത്രീയമായ നിഗമനത്തിന്റെയോ ജനങ്ങളുടെ പൊതുവികാരങ്ങളെ നിരീക്ഷിച്ചോ അല്ല എക്സിറ്റ് പോൾ തയ്യാറാക്കുന്നതെന്നും അതിൽ രാഷ്ട്രീയ താൽപര്യമുണ്ടെന്ന് സംശയിക്കുകയാണെന്നും ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു. എക്സിറ്റ് പോൾ ഫലങ്ങളോട് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും വിയോജിച്ചു. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും ബിജെപി മികച്ച വിജയം നേടുമെന്നും കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ പ്രതികരിച്ചു. 2 മാസത്തെ വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം എറണാകുളത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3 ലക്ഷത്തോളം കുട്ടികൾ നാളെ 1ാം ക്ലാസ്സിലെത്തുമെന്നാണ് പ്രതീക്ഷ. ആദ്യമായി സ്കൂളിലെത്തുന്നവരെ സ്വീകരിക്കാൻ വർണ്ണാഭമായ സജ്ജീകരണങ്ങളാണ് സ്കൂളുകളിൽ ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനതല പ്രവേശനോത്സവം എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ജില്ലാ കേന്ദ്രങ്ങളിലും സ്കൂൾ തലത്തിലും പ്രത്യേകം പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അവസാനഘട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് എളമക്കര സ്കൂളിൽ എത്തുന്നുണ്ട്. 40 ലക്ഷത്തോളം കുട്ടികളാണ് സംസ്ഥാനത്താകെ സ്കൂളുകളിൽ നാളെ എത്തുന്നത്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചു എന്നതാണ് ഈ അധ്യയന വർഷത്തിന്റെ പ്രത്യേകത. ലിംഗനീതി ഉയർത്തിപ്പിടിക്കുന്ന പാഠഭാഗങ്ങൾ, നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ് എന്നിവയും ഇത്തവണ പാഠ്യപദ്ധതിയുടെ ഭാഗമാകും.
പ്രവേശനോത്സവത്തിന്റെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെ കെ ശൈലജ എംഎൽഎ നിർവഹിക്കും. വിവിധ കലാപരിപാടികൾക്കൊപ്പം നവാഗതർക്ക് മാവിൻ തൈ, കുട എന്നിവ വിതരണം ചെയ്യും. കോഴിക്കോട് ചെറുവണ്ണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം നടക്കും. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. പുതിയ അധ്യയന വർഷം മാറ്റങ്ങളുടേതാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. 1 മുതൽ 9 വരെ ക്ലാസുകളിൽ ഓൾ പാസ് എന്ന രീതി മാറ്റി പഠനവും പരീക്ഷയും കുറ്റമറ്റ രീതിയിലാക്കും. 10ാം ക്ലാസിൽ എല്ലാ വിഷയത്തിനും മിനിമം മാർക്ക് വേണമെന്ന തീരുമാനവും നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മലബാറിലെ പ്ലസ് 1 പ്രവേശനത്തിന് സീറ്റ് ക്ഷാമമില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ പെയ്യാനുള്ള സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിലടക്കം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നാൽ ഇടുക്കിയിൽ ഇന്ന് ഉച്ചവരെ കാര്യമായ മഴയില്ല. ഇടുക്കിയിൽ നിന്ന് ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണൻ.
ശക്തമായ മഴയും കാറ്റും ഉണ്ടാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇടുക്കി ഓറഞ്ച് ജാഗ്രതയിലാണ്. ഇന്ന് രാവിലെ 6 അവസാനിച്ച 24 മണിക്കൂറിനിടെ ഇടുക്കിയിൽ ശരാശരി 4.22 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. ദേവികുളത്താണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത്, 18 മില്ലിമീറ്റർ. ഉടുമ്പൻചോലയിലും പീരിമേട്ടിലും മഴ രേഖപ്പെടുത്തിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെ കനത്ത മഴയിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ ഭരണകൂടം കനത്ത മുൻകരുതലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇടുക്കിയിലെ മലയോര മേഖലകളിലൂടെയുള്ള രാത്രി യാത്രയ്ക്ക് ഏർപ്പെടുത്തിയ നിരോധനം ഇപ്പോഴും തുടരുകയാണ്.
കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ വിവാദ പരാമർശം ഭക്തർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയെന്ന് ക്ഷേത്രം തന്ത്രി ഇ പി കുബേരൻ നമ്പൂതിരിപ്പാടും ഭാരവാഹികളും. കർണാടകയിൽ നിന്നുള്ള ഭക്തജനങ്ങളിൽ ഇത് ആശങ്ക സൃഷ്ടിക്കുമെന്ന് അവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പരാമർശം പിൻവലിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകണമെന്നും അവർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ പിടിയിലായ അവയവ വിൽപ്പന കേസിലെ മുഖ്യ സൂത്രധാരൻ ബല്ലംകോണ്ട രാംപ്രസാദിനെ കൊച്ചിയിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. ഹൈദരാബാദിലെ ഒരു ഹോട്ടലിൽ നിന്നാണ് കഴിഞ്ഞ മാസം 30 ഇയാൾ പിടിയിലായത്. ഫെബ്രുവരി 29 ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അടച്ചിട്ടിരിക്കുന്ന വയനാടിലെ കുറുവ ദ്വീപ് തുറക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ കളക്ടർക്ക് മുന്നിൽ. യഥാർത്ഥ വസ്തുതകൾ കോടതിയെ ധരിപ്പിച്ച് ദ്വീപ് തുറക്കുന്നതിനായുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ രേണുരാജ് അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
കാട്ടാനയുടെ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടതോടെയാണ് കുറുവദ്വീപിലേക്ക് സഞ്ചാരികളെ പ്രവേശിപ്പിക്കുന്നത് നിർത്തിവച്ചത്. ഇതോടെ നിരവധി പേർക്ക് ജോലി നഷ്ടമായി. കുടുംബശ്രീ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള നിരവധി സംരംഭകരുടെ വരുമാന മാർഗവും ഇല്ലാതായി. ഈ സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടം ഇടപെട്ട് ബാംബു റാഫ്റ്റിംഗ് സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തിയത്. കുറുവദ്വീപിന്റെ സൌന്ദര്യം നോർന്ന് ബാംബു റാഫ്റ്റിംഗിൽ 15 മിനിറ്റ് യാത്ര ചെയ്യുവാൻ ഒരാൾക്ക് 100 രൂപയാണ് നൽകേണ്ടത്. അതേസമയം ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് കുറുവദ്വീപിനുള്ളിൽ പ്രവേശിക്കാൻ കഴിയാത്തതിനാൽ നിരാശയോടെയാണ് പലപ്പോഴും മടങ്ങുന്നത്. കുറുവദ്വീപിലേക്ക് കയാക്കിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഉടൻ ഒരുക്കും. അടിയന്തരമായി കുറുവദ്വീപ് തുറന്നു പ്രവർത്തിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.
കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ 3ാമത്തേതായ രേവതി ആരാധന ഇന്ന് നടക്കും. മണിത്തറയിലെ സ്വയംഭുവിൽ പാലമൃത അഭിഷേകം നടത്തും. വൈശാഖോത്സവത്തിൽ പങ്കെടുക്കാനെത്തുന്നവരുടെ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് സ്ത്രീകൾക്ക് മാത്രമായുള്ള ഹജ്ജ് വിമാനം നാളെ ഉച്ചയ്ക്ക് 1:30 യാത്ര തിരിക്കും. നാളെ 2 വിമാനങ്ങൾ ഹജ്ജ് സർവീസ് നടത്തും. അതിനിടെ ആദ്യ ഹജ്ജ് സംഘം പുണ്യഭൂമിയിലെത്തി. 2020 ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ കാനഡയെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി യുഎസ്. ആദ്യം ബാറ്റ് ചെയ്ത കാനഡ ഉയർത്തിയ 195 റൺസ് വിജയലക്ഷ്യം 3 വിക്കറ്റ് നഷ്ടത്തിൽ 14 പന്തുകൾ ബാക്കി നിൽക്കെ യുഎസ് മറികടന്നു. 40 പന്തുകളിൽ 94 റൺസ് നേടി പുറത്താകാതെ നിന്ന ആരോൺ ജോൺസ് ആണ് യുഎസിന്റെ വിജയത്തിൽ നെടുംതൂണായത്. തായ്വാൻ അത്ലറ്റിക്സ് ഓപ്പണിൽ ഇന്ത്യയുടെ സി പി മനുവിന് സ്വർണം. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ 81.58 മീറ്റർ ദൂരമെറിഞ്ഞാണ് മനു 1ാമതെത്തിയത്. വനിതകളുടെ 100 മീറ്റർ ഹഡിൽസിൽ ഇന്ത്യയുടെ നിത്യ രാംരാജ് വെള്ളി നേടി. 13.23 സെക്കൻഡിൽ ഓടിയെത്തിയാണ് നിത്യ 2ാം സ്ഥാനത്ത് എത്തിയത്. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ മുൻപാകെ സിദ്ധാർത്ഥന്റെ രക്ഷിതാക്കൾ ഇന്ന് മൊഴി നൽകി. രാവിലെ 10 കുസാറ്റിന്റെ തൃക്കാക്കരയിലെ ഗസ്റ്റ് ഹൌസിലെത്തിയാണ് മൊഴി നൽകിയത്. പ്രധാനവാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മറ്റന്നാൾ. സംസ്ഥാനത്ത് 20 കേന്ദ്രങ്ങളും വോട്ടെണ്ണലിന് സജ്ജമായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്ന അരുണാചൽ പ്രദേശിൽ ബിജെപിയും സിക്കിമിൽ സിക്കിം ക്രാന്തികാരി മോർച്ചയും അധികാരത്തിലേക്ക്. 2 മാസത്തെ വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പുതിയ അധ്യയന വർഷം മാറ്റങ്ങളുടേതാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 2020 ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ കാനഡയെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി യുഎസ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50. Thank you.